The editorial. രണ്ടായിരത്തി 2024 ഫെബ്രുവരി 2 വെള്ളി, 1199 ആണ്ട് മകരം 19. വിജയപ്രതീക്ഷയിൽ ഒഴിവാക്കിയ ജനപ്രിയത. ജനപ്രിയ വാഗ്ദാനങ്ങളൊന്നും നൽകാതെ നേട്ടപ്പട്ടിക മാത്രം പ്രദർശിപ്പിച്ച ഇടക്കാല കേന്ദ്ര ബജറ്റ് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വിജയപ്രതീക്ഷയെ വെളിപ്പെടുത്തി. വാരിക്കോരിക്കൊടുക്കുന്ന ബജറ്റിന്റെ മുഖ്യ ലക്ഷ്യം വോട്ടാണെങ്കിൽ ഇത്തവണ അതിന്റെ ആവശ്യമില്ലെന്ന് പരോക്ഷമായി പറയുന്ന ഇടക്കാല ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ചത്. വീണ്ടും അധികാരത്തിലെത്തിയാൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെയും തങ്ങൾ അവതരിപ്പിക്കാനിരിക്കുന്ന അടുത്ത ബജറ്റിനെയും ഓർമ്മിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള വിജയപ്രതീക്ഷയാണ് അവർ പ്രകടിപ്പിച്ചത്. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അതിന് കാരണം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വികസനത്തെക്കാൾ മികച്ചത് വൈകാരിക വിഷയങ്ങളാണെന്ന തിരിച്ചറിവാണെങ്കിൽ അത് രാജ്യത്തിന് ഗുണകരമല്ല. പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിൽ ഒന്നും മാറ്റമില്ലാത്ത ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. അതിനാണെങ്കിൽ ഒരു മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ വിവരിക്കാൻ മോദി ഭരണത്തിൽ 2047 കൈവരിക്കാമെന്ന് കരുതുന്ന വികസിത ഭാരതത്തെക്കുറിച്ച് പറയാനും സമയം കണ്ടെത്തുകയും ചെയ്തു. നിലവിലെ ആദായ നികുതി നിരക്കിലും കോർപ്പറേറ്റ് നികുതിയിലും മാറ്റമില്ല. ധനക്കമ്മി കൂടുമെന്ന ആശങ്കകളെ ആശ്വസിപ്പിക്കാൻ ഇപ്പോൾ 5.8% അടുത്ത സാമ്പത്തിക വർഷം 5.1% കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷ ധനമന്ത്രി പ്രകടിപ്പിച്ചു. കാർഷിക രംഗം, മത്സ്യബന്ധന മേഖല, സംസ്ഥാനങ്ങൾക്കുള്ള മെഡിക്കൽ കോളേജുകൾ, റെയിൽവേ വിമാനത്താവള വികസനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പൊതുവായി പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കർഷകർക്കുള്ള വാർഷിക സാമ്പത്തിക സഹായം കൂട്ടുമെന്ന പ്രതീക്ഷകൾ ഫലിച്ചില്ല. സാമ്പത്തിക വിശകലനത്തെക്കാൾ ഉപരി വരുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വിശകലനത്തിനാണ് ഈ ബജറ്റ് വഴിതെളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അയോധ്യയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന മതവികാരം വോട്ടായി മാറുമെന്ന പ്രതീക്ഷ ശക്തമാണ്. വാരണാസിയിലെ ഗ്യാൻ ബാബി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും ഇന്നലെ തന്നെ അവിടെ പൂജ നടത്തിയതും മറ്റ് ചില ആരാധനാലയങ്ങളിലുള്ള അവകാശവാദവും 1945 ഓഗസ്റ്റ് 15 മുമ്പുള്ള സ്ഥിതി നിലനിർത്തണമെന്ന 1991 ആരാധനാലയ നിയമം നിലനിൽക്കെ കോടതികൾക്ക് തന്നെ പുതിയ കേസുകൾ പരിഗണനയ്ക്ക് എടുക്കുന്നതുമൊക്കെ മാറിക്കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടയാളങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റിലെ നിർവികാരതയിലും അതിന്റെ പ്രതിഫലനവും വായിച്ചെടുക്കാനാകും. ഓരോ ബജറ്റും സാമ്പത്തികം മാത്രമല്ല രാഷ്ട്രീയവും ചിലപ്പോൾ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുമാണ്. പരാജയ ഭീതിയില്ലാത്തൊരു സർക്കാരിന്റെ ബജറ്റാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇന്നലെ കണ്ടത്. മതവൈകാരികതകളും ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ പ്രതിപക്ഷവും തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊള്ളുമെന്ന് ഭരണകക്ഷി കരുതുന്നുണ്ടാകും. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ പദ്ധതികളെയും നേട്ടങ്ങളെയും വിശദമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. അഴിമതിയും സ്വജനപക്ഷപാതവും കുറഞ്ഞെന്ന അവകാശവാദവും ബജറ്റിലുണ്ടായിരുന്നു. എന്നാൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ കഴിഞ്ഞ വർഷം പുറത്തുവിട്ട അഴിമതി സൂചിക പ്രകാരം ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ദയനീയമാം വിധം 93-ാമതാണ്. അഴിമതിക്കെതിരെ ധാരാളം റെയ്ഡുകളും അറസ്റ്റുകളും രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യമിട്ടാണെന്ന ആരോപണത്തിന് മറുപടി നൽകാൻ പോലും സർക്കാരിനായിട്ടില്ല. പട്ടിണിയുടെയും അഴിമതിയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും രാജ്യാന്തര പട്ടികയിൽ ദയനീയമാം വിധം പരാജയപ്പെട്ടു നിൽക്കുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെളുപ്പിച്ചെടുക്കാൻ ധവളപത്രം സഹായിച്ചേക്കാം. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചൊരു സംവാദത്തിനുള്ള ശേഷി പ്രതിപക്ഷം പ്രകടിപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. രാജ്യം ഭരിക്കാൻ പോയിട്ട് പ്രതിപക്ഷ തിരിക്കാനുള്ള യോഗ്യത പോലും തങ്ങൾക്കില്ലെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ അധികാരമോഹികൾ. അതിന്റെ മുൻനിരയിൽ നിന്നവർ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുകയോ അഴിമതി കേസിൽ അകത്താക്കുകയോ ചെയ്യുന്ന കാഴ്ചയും സമാന്തരമായി നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ കൂടുതൽ നേതാക്കളെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അഴിമതി കേസിൽ കുടുക്കാനും ഇടയുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മതധ്രുവീകരണം, വ്യക്തിപൂജ, പ്രതിപക്ഷത്തുള്ളവരുടെ മാത്രം അഴിമതി, പ്രതിപക്ഷത്തിന്റെ അനൈക്യം, കഴിവില്ലായ്മ തുടങ്ങിയവയൊക്കെ വികസനത്തെക്കാൾ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതിന് ജനപ്രിയ ബജറ്റിന്റെ ആവശ്യമില്ലെന്ന സർക്കാർ ആത്മവിശ്വാസം ഈ ബജറ്റിൽ വായിക്കാനാകും. The editorial.